പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കടലിൽ മുങ്ങിത്താഴുന്ന പത്രോസിനെ കൈപിടിച്ചുയർത്തുന്ന യേശു, അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 28-31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം ആരംഭിക്കാം. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവെ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടെ നടന്ന് അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്തിന്? അല്പവിശ്വാസി, നീ സംശയിച്ചതെന്തിന്? പത്രോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടലിന് മുകളിലൂടെ, വെള്ളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ദൃശ്യം മനോഹരമാണ്. പത്രോസിന് അങ്ങനെയായിരുന്നു, യേശുവിൻ്റെ അടുത്തായിരിക്കണം എപ്പോഴും. ഗലീലീ തടാക തീരത്ത് വെച്ച് കണ്ടുമുട്ടിയ നിമിഷം മുതൽ ആ സാന്നിധ്യം അദ്ദേഹത്തിന് എപ്പോഴും വേണമെന്ന് തോന്നി. മറ്റൊന്നും വേണ്ട, അതിനുവേണ്ടി വള്ളവും വലയും ഉപേക്ഷിച്ചു, വീടും കുടുംബവും ഉപേക്ഷിച്ചു. എല്ലാം വിട്ടിറങ്ങി തിരിച്ചതാണ് യേശുവിൻ്റെ കൂടെ ആയിരിക്കാൻ. നിൻ സന്നിധി മതി എൻ യേശുവേ എന്ന് നമ്മൾ പാടാറുണ്ട്. പത്രോസിൻ്റെ മനോഭാവമാണ് അത്. ഇത് കടലിൻ്റെ നടുവിലാണെന്നുള്ള കാര്യമൊക്കെ മറന്നു. ഗുരുവിനെ കണ്ടപ്പോൾ ഇനി മറ്റൊന്നും വേണ്ട, ഗുരുവിൻ്റെ സന്നിധിയിലേക്ക്, ഗുരുവാദത്തിലേക്ക് ഓടിയണയണം. ആ ഒരൊറ്റ ചിന്ത, കർത്താവേ, നീയാണെങ്കിൽ നിൻ്റെ അടുക്കിലേക്ക് വരാൻ എന്നോട് കൽപ്പിക്കൂ, അതൊരു സംശയത്തിന് അടയാളം ചോദിക്കുകയല്ല, അനുവാദം ചോദിക്കുകയാണ്. ഞാനും വരട്ടെ നിൻ്റെ അടുക്കിലേക്ക്. എതിരെയാണ് പോകുന്നതെന്ന്, എങ്ങനെയാണ് പോകുന്നതെന്ന് ഒന്നും ചിന്തിച്ചില്ല. കടലിന് നടുവിലാണ് നിൽക്കുന്നതെന്ന കാര്യമോ, കൊടുങ്കാറ്റിന് മധ്യത്തിലൂടെയാണ്, ഉയരുന്ന തിരമാലകളുടെ മുകളിലാണ് യേശു നിൽക്കുന്നതെന്നോ ഒന്നും പത്രോസ് ചിന്തിച്ചില്ല. ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരട്ടെ, യേശുവിൽ മാത്രമാണ് ശ്രദ്ധ, മറ്റൊന്നും പ്രസക്തമായി തീർന്നില്ല. യേശു പറഞ്ഞു, വരൂ. പത്രോസ് ഇറങ്ങി, വഞ്ചിയിൽ നിന്നിറങ്ങി നടന്നു. ചുറ്റുപാടും സംഭവിക്കുന്നതിനെക്കുറിച്ചൊന്നും പത്രോസ് ചിന്തിക്കുന്നതേയില്ല. യേശുവിൽ മാത്രം കണ്ണുകൾ നട്ട് കടലിന് മുകളിലൂടെ, ഉയരുന്ന തിരയുടെ മുകളിലൂടെ പത്രോസ് നടന്നു. പക്ഷേ പെട്ടെന്ന് എപ്പോഴോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ യേശുവിൽ നിന്ന് മാറി ചുറ്റുപാടും ഉയരുന്ന തിരമാലകളിലേക്ക് കണ്ണു നട്ടു. കൊടുങ്കാറ്റിൻ്റെ ആരവവും കടലിൻ്റെ ശബ്ദവും ശക്തിയും കണ്ട് ഭയന്നു. യേശുവിൽ നിന്ന് കണ്ണുമാറിയപ്പോൾ പത്രോസ് വെള്ളത്തിൽ താഴുകയായി. അപ്പോഴാണ് നിലവിളി ഉയരുക, കർത്താവെ രക്ഷിക്കണേ. കർത്താവിൽ നിന്ന് കണ്ണു പറിച്ചപ്പോൾ കടലിൽ താഴാൻ പോകുന്ന പത്രോസ്. ഇത് നമുക്കെല്ലാം ഒരു പാഠമാണ്. യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, വിശ്വാസത്താൽ നയിക്കപ്പെടുമ്പോൾ ഒരു പ്രതിബന്ധവും നമ്മളെ തടഞ്ഞു നിർത്തില്ല. ദൈവത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ, യേശുവാണ് എൻ്റെ ഹൃദയത്തിൻ്റെ കേന്ദ്രമെങ്കിൽ എനിക്ക് ഒരപകടവും സംഭവിക്കില്ല. പക്ഷേ അവിടെ നിന്ന് മാറ്റി ഹൃദയത്തിൽ മറ്റെന്തെങ്കിലും പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ, എൻ്റെ ചിന്തകളും എൻ്റെ ലക്ഷ്യങ്ങളും മറ്റെന്തെങ്കിലും ആയി കഴിയുമ്പോൾ പ്രതിബന്ധങ്ങൾ വർദ്ധിക്കും, അപകടങ്ങൾ കൂടും, കടൽ താഴുകയും ചെയ്യും. യേശുവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർ കടലിൽ താണ് നശിച്ചു പോയി എന്ന് വരും. ഈ ചുറ്റുപാടിൽ പത്രോസ് ചെയ്തതാണ് നമുക്കും കരണീയം. നിലവിളിച്ച് അപേക്ഷിക്കുക, അവൻ കൂടെയുണ്ട്, ശക്തിയുള്ളവനാണ്. കടലിന് മുകളിൽ നിൽക്കുന്നവൻ ദൈവം തന്നെയാണ്. കാറ്റിനെയും കടലിനെയും ഒറ്റവാക്കാൻ, ശാന്തമാക്കാൻ ശക്തിയുള്ളവൻ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. അവനെ വിളിച്ച് അപേക്ഷിക്കുക. ഏതപകടത്തിലും താന്നു പോകുമ്പോൾ നിലവിളി കേൾക്കുന്നവനാണവൻ. പത്രോസ് നിലവിളിച്ചു, കർത്താവ് കൈനീട്ടി അവനെ പൊക്കിയെടുത്തു. എത്രയോ അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകും, അപകടത്തിൽപ്പെട്ട് നിലവിളിക്കുന്നവർ, ആ നിലവിളി കേൾക്കുന്നവർ ദൈവമുണ്ട് എന്ന് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. നിലവിളി കേൾക്കാൻ ആരുമില്ലെങ്കിൽ നിലവിളിക്കുന്നുണ്ട് അർത്ഥമില്ല. പക്ഷേ നമുക്കറിയാം, ഒരു നിലവിളിയും കേൾക്കപ്പെടാതെ പോകുന്നില്ല. നിലവിളി കേൾക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമ്മുടെ അപകടത്തിൽ നിന്ന് തുടർന്ന് പൊക്കിയെടുക്കും. അത് രോഗമാവട്ടെ, മാരകമായ അപകടമാവട്ടെ, ഏകാന്തതയാവട്ടെ, നിലവിളിക്കുക ഉച്ചത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക്. കർത്താവ് കേൾക്കാത്തത് കൊണ്ടല്ല ഉച്ചത്തിൽ നിലവിളിക്കുന്നത്, നമ്മുടെ വിശ്വാസം ഏറ്റുപറയുകയാണ്. ആ നിലവിളി കേൾക്കുന്നവരാണ് കർത്താവ്. അവൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാം. ആമേൻ.